بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، فأيها الأخوة، والفجر وليال عشر എന്ന് തുടങ്ങുന്ന സൂറത്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 11 മുതലുള്ള ആയത്തുകളൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് ഓതിയ ശേഷം നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം ഇൻഷാഅള്ളാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين طغوا في البلاد. فأكثروا فيها الفساد. فصب عليهم ربك سوط عذاب.
فصب عليهم ربك سوط عذاب.
إن ربك لبالمرصاد.
إن ربك لبالمرصاد.
فأما الإنسان إذا ما ابتلاه ربه فأكرمه.
فأما الإنسان إذا ما ابتلاه ربه فأكرمه
ونعمه فيقول ربي أكرمن.
فأكرمه ونعمه فيقول ربي
وأما إذا ما ابتلاه فقدر عليه رزقه.
وأما إذا ما ابتلاه فقدر عليه رزقه
فيقول ربي أهانن.
فيقول ربي أهانن.
كلا بل لا تكرمون اليتيم.
كلا بل لا تكرمون اليتيم.
ولا تحاضون على طعام المسكين.
ولا تحاضون على طعام المسكين.
وتأكلون التراث أكلا لما.
وتأكلون التراث أكلا لما.
وتحبون المال حبا جما.
وتحبون المال حبا جما.
الذين طغوا في البلاد. الذين طغوا في البلاد. അല്ലദീന അക്കൂട്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് മുൻപ് പറഞ്ഞ ആദ്, സമൂദ്, അതുപോലെ ഫറഔൻ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മുൻപ് നശിപ്പിച്ച ധിക്കാരികളായ തലമുറയാണ്, തലമുറകളെയാണ്. അല്ലദീന അക്കൂട്ടർ തകൗ, അവർ ധിക്കാരം കാണിച്ചു, അതിരിവിട്ടു, തോന്നിവാസം പ്രവർത്തിച്ചു. ഫിൽ ബിലാദ്, നാടുകളിൽ. ഫഅക്സറു, അങ്ങനെ അവർ ധാരാളമായി ചെയ്തു. കസുറ എന്ന് പറഞ്ഞാൽ കൂടി എന്നാണ്, ഒരുപാടായി. അക്സറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്തു. അങ്ങനെ അക്സറു, അവർ ഒരുപാട് ചെയ്തു. ഫിഹ, ആ നാടുകളിൽ. അൽഫസാദ്, ഫസാദ് ഒരുപാട് ചെയ്തു, കുഴപ്പം ഒരുപാട് അവർ പ്രവർത്തിച്ചു. ഇവിടെ ദാലിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ട ഹർഫ് ആയതുകൊണ്ട് في البلاد الفساد അങ്ങനെ തന്നെ നിർത്തണം. അതുപോലെ നമുക്ക് തഗവ് പാവും ഗൈനും തഗവ് പാ ഗൈൻ അതുപോലെയാണ് എന്ന ഹർഫ് നമ്മൾ സ എന്നതുമായി മാറിപ്പോകാറുണ്ട്. ഒരിടത്ത് സൗത്തിന് സീനാണ്, ഫബ്ബ എന്നതിൽ ഫാദ് സീൻ. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അജാബ്. അജാബും അങ്ങനെ തന്നെ ബിലാദ് ഫസാദ് പോലെ ബാവും ഹറക്കത്തുള്ളതുപോലെ നിർത്തണം, ഹറക്കത്തുള്ളതുപോലെ നിർത്തണം. നന്നായി കേൾക്കണം, അജാബ് എന്ന് തന്നെ നിർത്തണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അതും അങ്ങനെ തന്നെ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബു. ഇൻസാൻ എന്നത് സുക്കൂൺ ചെയ്ത നൂനിന് ശേഷം സീനായതുകൊണ്ട് അവിടെ അൽഇഖ്ഫാ ഉപയോഗുന്ന അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു. ഐനിനാണ് അവിടെ ശബ്ദം വന്നിട്ടുള്ളത്. വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. വഅമ്മ ഇദാ മബ്തലാഹു മബ്തലാഹു മാ ഇബ്തലാഹു എന്നാണ് കൂട്ടി ഓതുമ്പോ മബ്തലാഹു. കാരണം ഇബ്തല എന്ന വാക്കിന്റെ ഇബ്തല എന്ന വാക്കിലുള്ള ഹംസ അത് വസലിന്റെ ഹംസയാണ്, മറ്റൊന്ന് അതിലേക്ക് ചേർത്തി വായിക്കാവുന്ന ഹംസയാണ്. ഖതായിന്റെ ഹംസ അല്ല, ഖതായിന്റെ ഹംസ ആവുമ്പോ ഇങ്ങനെ ഓതാൻ പാടില്ല, ഇങ്ങനെ ഓതാൻ പാടില്ല. അപ്പോ അൻത എന്ന വാക്കിലെ ഹംസ എന്താണ്? ഖതായിന്റെ ഹംസ. അക്രമ എന്ന വാക്കിലെ ഹംസ ഖതായിന്റെ ഹംസയാണ്. അതുകൊണ്ട് മാ എന്ന് വന്നതിന് ശേഷം അക്രമ എന്ന് വന്നാൽ മക്രമ എന്ന് ഓതാൻ പാടില്ല, മാ അക്രമ എന്ന് തന്നെ ഓതണം. അത് ഖതായിന്റെ ഹംസയാണ്, ഇത് അസ്ലിന്റെ ഹംസയാണ്. അത് സൂചിപ്പിക്കാനാണ് ഒരു സാദ് നിങ്ങൾക്ക് ഈ നമ്മുടെ മദീനയിൽ നിന്ന് വരുന്ന മുസ്ഹാഫിൽ കാണാം. ഒരു സാദ് ഇബ്തലാഹുവിന്റെ മുകളിൽ ആലിഫിന്റെ മുകളിൽ കണ്ടില്ല, അത് അസ്ലിന്റെ ഹംസയാണ് എന്ന് സൂചിപ്പിക്കാനാണ്. അതല്ലെങ്കിൽ ഹംസ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഏതുപോലെ ഫാക്രമഹു എന്നതിന് നോക്ക്, അലിഫിന് എന്താ കൊടുത്തിട്ടത്? ഹംസ തന്നെ. എന്നാൽ അത് വസലിന്റെ ഹംസയാണെങ്കിൽ, വസലിന്റെ ഹംസ ആകുമ്പോ ഇങ്ങനെ ഓതാൻ പറ്റും, മുമ്പിലുള്ളതിനോട് കൂട്ടി മബ്തലാഹു എന്നുപോലെ ഓതാൻ പറ്റും. അപ്പോ ഹംസ കൊടുക്കുകയില്ല, ഒരു സാധു കൊടുക്കും. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്, അബുൻ എന്ന വാക്ക് എഴുതുമ്പോ ഹംസ എഴുതണം മുകളിൽ, എന്നാൽ ഇബുൻ എഴുതുമ്പോ ഹംസ ഇടരുത്, ഉമ്മുൻ എഴുതുമ്പിടണം. കാരണം ഉമ്മുൻ എന്നതിന്റെയും അബുൻ എന്നതിന്റെയും ഹംസ ഖത്തൈന്റെ ഹംസയാണ്. ഇപ്പോ വ അബുൻ എന്ന് വന്നാൽ വ അബുൻ എന്ന് തന്നെ വയ്ക്കണം. വ അബുൻ വ ഉമ്മുൻ, അബുൻ വ ഉമ്മുൻ എന്ന് തന്നെ വായിക്കണം. എന്നാൽ ഇബിനും അബു ഒരുമിച്ച് വന്നാൽ അബുൻ വബുനുൻ നമുക്ക് വായിക്കാം. വബുനുൻ മനസ്സിലായോ? നേരെ ബായിലേക്ക് കടന്നു, ഹംസ നമ്മൾ ഉച്ചരിച്ചില്ല, ഹംസ ഉച്ചരിച്ചില്ല. അബുൻ വബുനുൻ. എന്നാൽ ഇബിനുൻ വബുൻ എന്ന് പറയാൻ പാടില്ല, ഇബിനുൻ വ അബുൻ എന്ന് തന്നെ പറയണം, ഇബിനുൻ വ ഉമ്മുൻ എന്ന് തന്നെ പറയണം. നോക്ക് നിങ്ങൾ, ഫൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലിബ്നിഹി എന്ന് പറയണ്ടല്ല, ലിബ്നിഹി. കാരണം പേരുകളിൽ ഇസ്മുകളിൽ വളരെ കുറച്ച് അലിഫ് മാത്രമേ ഹംസ മാത്രമേ ഖത്തൈന്റെ ഹംസയായിട്ടുള്ളൂ, ബാക്കിയെല്ലാം വസലിന്റെ ഹംസയായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഖത്തൈന്റെ ഹംസയാണ് ഇസ്മുകളിൽ പേരുകളിൽ എല്ലാം. അഹമ്മദ് ഒരു ഇപ്പോ മുഹമ്മദുൻ വ അഹമ്മദുൻ എന്ന് വന്നാൽ മുഹമ്മദുൻ വ അഹമ്മദുൻ തന്നെ വായിക്കണം, മുഹമ്മദുൻ വഹമ്മദുൻ എന്ന് വായിക്കാൻ പാടില്ല, വഹമ്മദ് നേരെ ഹായിലേക്ക് ചേർക്കാൻ പാടില്ല. അതാണ് പേരുകളൊക്കെ അങ്ങനെയാണ് പേരുകൾ, അത് ആളുടെ പേരായാലും വസ്തുക്കളുടെ പേരായാലും ഒക്കെ. ഇപ്പോ ഇൻസാനു പേരാണത്, അവിടെ വൻസാനു എന്ന് പറയരുത്, വ ഇൻസാനു എന്ന് തന്നെ പറയണം. എന്നാൽ ചില ഇസ്മുകളുണ്ട് ഖത്ത ആയ ഹംസ അല്ലാതെ, അതിൽപ്പെട്ടതാണ് ഇസ്മുൻ. അതിൽപ്പെട്ടതാണ് ഇസ്മ. ഇസ്മ എന്നുള്ള വാക്ക് എന്താണ്? അതിന്റെ ഹംസ വസലിന്റെ ഹംസ. മസ്മുഖ് എന്ന് ചോദിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മാ ഇസ്മുഖാന്ന് തന്നെ വെക്കണം. അവിടെ വസലിന്റെ ഹംസ ആയതുകൊണ്ട് മസ്മുഖ് എന്ന് ചോദിക്കണം. എന്റെ പേരെന്താ? അതുപോലെയാണ് ഇബിനുൻ. ഇബിനുൻ എന്ന വാക്ക് വസലിന്റെ ഹംസ, വബുനു എന്ന് പറയാം. അതുപോലെയാണ് ഇമ്രഉൻ, ഇമ്രഅത്തുൻ. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط وامرأة نورنو الا امرأة അങ്ങനെ തന്നെയാണ്, ഇമ്രഅത്തും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വളരെ ചുരുക്കം പേരുകൾ മാത്രമാണ് എന്തുള്ളത്, വസലിന്റെ ഹംസയായിട്ടുള്ള, ബാക്കിയൊക്കെ ഖത്താണ്. പിന്നെ ഫിഇലിൽ ഇപ്പോ അക്രമ പോലെ അത് നഹ്വിയായി കുറച്ച് വിശദീകരിക്കാനുള്ളതാണ്. അതിന്റെ കുറച്ച് ഗ്രാമർ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എവിടെയാണ് വസൽ വരിക, എവിടെയാണ് ഖത വരിക എന്നത്. ഇബ്തല എന്നുള്ളത് പോലെയുള്ളതിന് വസലായിരിക്കും, എന്നാൽ അക്രമ എന്നതിന് ഖത ആയിരിക്കും. അത് നഹ്വിന്റെ ആളുകളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സിലാണ് അത് കൂടുതൽ യോജിക്കുക. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرما نعم عيننا شدانا ശ്രദ്ധില്ലാതെ തന്നെ അതിന് പല ആളുകൾക്കും പ്രയാസമാണ്. നന്നായി ശ്രദ്ധിക്കുക. അവിടെ ഹംസയും ഹാവും ഒരുമിച്ച് വന്നു. അഹാനൻ കല്ല ബൽ അവിടെ ലാമിന് സുക്കൂനാണ്, പിന്നെയുള്ള ലാമിന് ഹർക്കത്താണ്. അപ്പൊ രണ്ടും ഒന്നാക്കി ബല്ല, ഒന്നിന് ശബ്ദം കൊടുത്ത് ഉച്ചരിച്ചാൽ മതി. ബല്ല തുക്രിമൂനൽ യതീം, തുക്രിമൂനൽ യതീം വല തഹാദൂന. ഇതാണ് മദ് വരുന്ന മറ്റൊരു സന്ദർഭം. ഏതുപോലെ അൽഹാഖ മൽഹാഖ എന്നതുപോലെ ഹംസ നെട്ടാനുള്ള ഹംസയും അതുപോലെ തൊട്ടു ശേഷം വരുന്നതിന് ശബ്ദം കൂടി വന്നാൽ ഹാജ്ജഹു ഖൗമു. ഖുർആനിൽ കാണാം അവിടെ മദ്ദാണ്, ശ്രദ്ധിക്കണം. തഹാബ്ബൂന അല ഫാമിൽ മിസ്കീൻ, ത ഹ ബാദ് അങ്ങനെ ഉച്ചരിക്കണം. തഹാബ്ബൂന ബാദാണ് അവിടെ, ബാദ് അല ഫാമിൽ മിസ്കീൻ. വതഅകുലൂന തുറാഥ അക്ലൻ ലമ്മ, അക്ലൻ ലമ്മ ലാമിന തൻവീനും പിന്നെ വീണ്ടും ലാമും. അപ്പോ അലിദ്ഗാം ബിലാഗുന മണിക്കാതെ നേരെ ഇതിലേക്ക് ലയിപ്പിച്ചു ഉച്ചരിക്കുക. അഖ്ലല്ലമ്മ മിർ റബ്ബിഹി എന്ന് പറയുന്നത് പോലെ, മിർ റബ്ബിഹി. അതുപോലെ അഖ്ലല്ലമ്മ വതുഹിബ്ബൂന അൽമാല ഹുബ്ബൻ ജമ്മ, ഹുബ്ബൻ ജമ്മ. അവിടെ അലിഖ്ഫാഉ ബിഗുന്ന അവ്യക്തമാക്കി മടിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹുബ്ബൻ ജമ്മ. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഹർഫുകളാണ്, ഹർഫുകൾ എവിടെ നിന്ന് വരണം, എങ്ങനെ ഉച്ചരിക്കണം, ഇതാണ് തജ്വീദിലെ വളരെ പ്രധാനപ്പെട്ട പാഠം. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരാൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഹർഫുകൾ എവിടെ നിന്നാണ് വരേണ്ടത്, അവിടെ നിന്ന് തന്നെ വരണം. എന്നാലേ ഖുർആൻ അതിന്റെ അർത്ഥത്തോട് നീതി പുലർത്താൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അർത്ഥം തന്നെ മാറിപ്പോകും. വളരെ ശ്രദ്ധിക്കണം, നന്നായി ഓതി ഓതി അത് ശരിയാക്കേണ്ടതാണ് എല്ലാവരും. അള്ളാഹുവിന്റെ കലാമാണ് അത്. നമ്മൾ അള്ളാഹു അവതരിപ്പിച്ചതുപോലെ തന്നെ, സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്നതുപോലെ തന്നെ ഓതേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ മുൻപ് കഴിഞ്ഞുപോയ പല തലമുറകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ആദ് സമുദായം, സമൂദ് ഗോത്രം, ഫിറഔൻ ഇങ്ങനെയുള്ള ആളുകൾ. അതിൽ ഫിറഔനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഫിറഔൻ അദിൽ ഔതാദ്, ആണികളുടെ ആളായ ഫിറഔനെയും. എന്താണ് ആണികൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം, ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹ്മഹുള്ള അവിടുന്ന് പറഞ്ഞു, ഐദിൽ ജുനൂദിൽ ലത്തീ സബ്ബതു മുൽകഹു കമ തുസ്ബിതുൽ ഔതാദു മാ യുറാദു ഇംസാകുഹു ബിഹ. ആണികൾ കൊണ്ട് നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ അവന്റെ അധികാരവും മുൽക്കുമൊക്കെ അവന്റെ സൈന്യങ്ങളെ കൊണ്ട് ഉറപ്പിച്ചു നിർത്തിയവൻ ആണികളെ പോലെ. അതുപോലെ തന്നെ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികളായ ചില മുഫസ്സിറുകൾ, ഇവൻ ഫറാവുനിന്റെ അതിക്രൂരമായ ചില പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അവനവന്റെ അവന് പറ്റാത്ത ആളുകളെ ആണിയടിച്ച് ശിക്ഷിക്കുക എന്നുള്ളത്, ആണിയിൽ തറക്കുക എന്നത്. അവൻ മൂസാ നബിയിൽ വിശ്വസിച്ച സാഹിറുകളോട് പറഞ്ഞില്ലേ, ലഉസല്ലിബന്നകും, ഞാൻ നിങ്ങളെ കുരിശിലേറ്റും. അണിയടിച്ചിട്ട് ആണ് കുരിശിൽ കറക്കുക എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ പല മുൻഗാമികളിൽ നിന്നുള്ള റിവായത്തുകളിലും വന്നിട്ടുണ്ട്, അവന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ അവരെ അവൻ ആണിയടിച്ച് കൊലപ്പെടുത്തിയതായി വന്നിട്ടുണ്ട്. അവർ ദുആ ചെയ്തു, അള്ളാഹു മസലല്ലി ലദീന ആമനു മറാത ഫിറഔൻ, അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകൾക്ക് ഉദാഹരണമായി പറയുകയാണ് ആരെ, ഫിറഔനിന്റെ ഭാര്യയെ. അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു കാഫിറുകൾക്ക് ഉദാഹരണമായി പറഞ്ഞു ആരെ, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ. നമുക്ക് വലിയ പാഠങ്ങളാണ് അതിലുള്ളത്. കാഫിറുകൾക്ക് ഉദാഹരണമാരാ രണ്ട് നബിമാരുടെ ഭാര്യമാർ, മുഅ്മിനുകൾക്ക് ഉദാഹരണമാരാ ഏറ്റവും വലിയ ധിക്കാരിയായ ഒരുവന്റെ ഭാര്യ. വലിയ പാഠങ്ങളുണ്ട് നമുക്ക്. നിങ്ങൾ ആ സൂറത്ത് ഏതാണ്? സൂറത്തു തഹ്രീം. സൂറത്തു തഹ്രീം, ഹറാമാക്കൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം സ്ത്രീകൾക്ക് അവർ എത്ര ഉന്നതരാണെങ്കിലും ശരി, നല്ല ഇമാനുള്ളവരാണെങ്കിലും ശരി, അവർക്ക് ഗീറത്ത് സ്വാഭാവികമാണ്. തന്റെ ഭർത്താവിന് താൻ കൂടാതെ മറ്റൊരു ഭാര്യ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പെണ്ണിന് ഗീറത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ്, അവൾക്കൊരു രോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് സ്വാഭാവികമാണ്. അതല്ലാഹു അവരുടെ പടത്തിൽ വെച്ചിട്ടുള്ളതാണ്, സ്വാഭാവികമാണ്. അതിനവരെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഗീറത്ത് സ്വാഭാവികമാണ്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന നിലയിലേക്ക്, അവന്റെ ദീനിനെ വെറുക്കുന്ന നിലയിലേക്ക് എത്താൻ പാടില്ല, അത് കുഫറാവും. നമ്മൾ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ അയാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വിവാഹം ചെയ്തോളൂ, തുടങ്ങിയത് തന്നെ മസ്ന വസുലാത വറുബ, രണ്ടോ മൂന്നോ നാലോ നാൾ തുടങ്ങിയത് അങ്ങനെ. അതിന് ഫിഫ്തും അല്ല തഅദിലു ഫവാഹിദത്തും, നിങ്ങൾക്ക് നീതി പാലിക്കാൻ പറ്റുകയില്ലെന്ന് പേടിയാണെങ്കിൽ നിങ്ങൾ ഒന്നിൽ മതിയാക്കിക്കോളൂ. അപ്പോൾ അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ചതാണ് ഇത്. അതൊരിക്കലും ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തും ആ നിയമത്തെ വെറുക്കാൻ പാടില്ല, ആ നിയമത്തോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നമ്മൾ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും, വളരെ ഗൗരവകരമായ വിഷയമാണ്. പക്ഷേ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് രണ്ടാമത് വിവാഹം ചെയ്യുന്നതിൽ ഗൈറത്ത് ഉണ്ടാകും, ഒരു രോഷം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്, തബിയത്തിലുള്ള കാര്യമാണ്. അള്ളാഹു അവരെ പടച്ച അവരുടെ പടപ്പിലുള്ള കാര്യമാണ്. അത് ഒരിക്കലും ഒരാൾക്ക് പാടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അതിലൊരു ഗൈറത്ത്, ഒരു രോഷം അവൾക്ക് ഉണ്ടാകുന്നുള്ളത് ലബാസ്. പക്ഷെ അത് റബ്ബ് വിലക്കിയ കാര്യങ്ങളിലേക്ക് അവളെ കൊണ്ടുപോകാൻ പാടില്ല, ഭർത്താവിനെ ദ്രോഹിക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ കാഫിറുകളുടെ വർത്തമാനങ്ങൾ കേട്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്ന രീതിയിൽ ഒരിക്കലും പോകാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ കുടിക്കുകയും ചില ഭാര്യമാരുടെ അടുക്കിൽ നിന്ന് തേൻ കുടിക്കുകയും മറ്റുള്ള ചിലരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവര് മോശമായ ഗന്ധം നബിയിൽ നിന്ന് വരുന്നു എന്ന് പറയുകയും ചെയ്തു. വെറുതെ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ തേൻ കുടിക്കൂല, സ്വയം ഹറാമാക്കി. അല്ലാഹു ചോദിച്ചു, യാ അയ്യുഹൻ നബി ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർദാത അസ്വാജിക്, അല്ലാഹു നിനക്ക് ഹലാലാക്കി തന്നത് നബിയെ, താങ്കൾ എന്തിനാണ് സ്വയം ഹറാമാക്കുന്നത് ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അതുപോലെ മറ്റു ചില വിഷയങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മമാരായ ഇവർക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ അല്ലാഹു ശക്തമായി തിരുത്തിയ ചില ആയത്തുകൾ ആ സൂറത്തിന്റെ തുടക്കത്തിലുണ്ട്. അവർ രണ്ടുപേരും തൗബ ചെയ്യണം. അതല്ല, വഇൻ തലാഹറ അലൈ, ഇനിയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഫഇൻ അല്ലാഹു ഹുവ മൗലാ വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ളഹീർ. നിങ്ങൾ അറിയണം നബിയുടെ സഹായി ആരാണെന്ന് അറിയുമോ? അല്ലാഹുവാണ്. അതുപോലെ ജിബ്രീലാണ്, സാലിഹുകളായ മുഅ്മിനുകളാണ് മലക്കുകളും. عفى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. നിങ്ങള് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖ് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെക്കാളും നല്ല ഭാര്യമാരെ, മുസ്ലിങ്ങളായ മുഅ്മിനുകളായ ഖാനിത്തുകളായ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം കീഴ്പ്പെട്ട, അതുപോലെ വേറെ നല്ല സ്വഭാവങ്ങൾ പറഞ്ഞ, ഇബാദത്ത് ചെയ്യുന്ന, നോമ്പെടുക്കുന്ന, സയ്യിബാത്തിൻ മുൻപേ വിവാഹിതരായ സ്ത്രീകളെയും വേണമെങ്കിൽ അള്ളാഹു കൊടുക്കും, അബ്കാറ കന്യകകളായ സ്ത്രീകളെയും ഒക്കെ അള്ളാഹു ഉദ്ദേശിച്ചാൽ കൊടുക്കും. ഇത് ഈ ആയത്തിറങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അള്ളാഹു ഉമർ പറഞ്ഞത് അള്ളാഹു ആയത്ത് ഇറക്കിയിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഉമർ ഇതേ വാക്ക് നബിയുടെ ഭാര്യമാരോട് പോയി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നബി തലാഖ് ചൊല്ലിയാൽ നിങ്ങളെക്കാളും നല്ല ഭാര്യമാരെ നബിക്ക് അള്ളാഹു കൊടുക്കും. നബിയുടെ ഭാര്യമാരിൽ ഉമറിന്റെ മകളുമുണ്ട്, ഹഫ റളിയല്ലാഹു അൻഹ. അപ്പൊ ഇങ്ങനെ ഉമർ പറഞ്ഞിരുന്നു, അത് അള്ളാഹു അങ്ങനെ തന്നെ ആയത്തിറക്കുകയും ചെയ്തു. എന്നിട്ടാണ് അവസാനത്തിൽ അള്ളാഹു പഴയകാല നബിമാരുടെ ഭാര്യമാരായ കാഫിറുകളെ കുറിച്ച് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ശക്തമായ താക്കീദാണ്. എന്ത്, നബിമാരുടെ ഭാര്യമാരായി എന്നത് ഒരിക്കലും എന്തില്ല, അത് ആളുകൾ മോശമാണെങ്കിൽ ഒരിക്കലും അത് പ്രയോജനപ്പെടുകയില്ല എന്ന താക്കീദാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ തിരുത്തുകയാണ്. അവർ മുഅ്മിനാത്തുകളുടെ അവരുടെ ഉന്നതമായ പദവിയിലാണ് നമ്മുടെ ഉമ്മമാരുള്ളത്. നമ്മുടെ ഉമ്മമാരായുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മഹദികളുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ബിഷാറത്ത് വന്നിട്ടുണ്ട്, സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. എന്ത്, നബിയുടെ പരലോകത്തെയും ഭാര്യയാണെന്ന്. എത്ര ഉന്നതമായ പദവിയാണത്. അത്രയും വലിയ പദവികൾ പറയപ്പെട്ടിട്ടുള്ളവരാണ് അള്ളാഹു സുബ്ഹാനഹു തആല. പക്ഷെ അവരുടെ അബദ്ധങ്ങൾ തിരുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് അവസാനം പറയുന്നത്, എന്ത്, ഓർക്കണം, പാഠമായിരിക്കണം. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാഅത നൂഹ് വഇംറാഅത ലൂത്ത്. നൂഹ് നബിയുടെ, ലൂത്ത് നബിയുടെ ഭാര്യമാർ എന്താണ് അവർ ചെയ്തത്? കാനതാ തഹ്ത അബ്ദൈൻ മിൻ ഇബാദിനാ സാലിഹൈൻ, നമ്മുടെ സാലിഹികളായ രണ്ട് അടിമകൾക്ക് കീഴിലായിരുന്നു അവർ. സഖാനതഹുമ, അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. അപ്പോൾ ഈ രണ്ട് ഭർത്താക്കന്മാരും ഇവരുടെ കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. നരകത്തിൽ കടക്കുന്ന മറ്റുള്ളവരുടെ കൂടെ നിങ്ങളും കയറിക്കോളൂ എന്നവരോട് പറയപ്പെട്ടു. ഭർത്താക്കന്മാരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ആര് തെറ്റിദ്ധരിച്ചു പോകരുത്, വിഭജിച്ചു ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കും. കാരണം നബിമാരുടെ ഭാര്യമാർ കാഫിറുകളായിട്ടുണ്ട്, സ്വവിചാരികളായിട്ടില്ല ഒരാളും. അത് അള്ളാഹു നബിമാരുടെ ഫിറാഷിന്, നബിമാരുടെ കിടപ്പറക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളൊരു സംരക്ഷണമാണ്. നബിമാരുടെ കിടപ്പറകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സംരക്ഷണമാണിത്. എന്ത്, ഒരൊറ്റ നബിയുടെ ഭാര്യയും നബിമാരെ ആ വഞ്ചിക്കൽ വഞ്ചിച്ചിട്ടില്ല, അവർ വ്യഭിചരിച്ചിട്ടില്ല. പക്ഷെ വഞ്ചിച്ചു എന്ന് പറഞ്ഞത് ഏതാണ്, ഈമാനില, ഈ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ലെന്നാണ്. അത് മുഫസ്സറുകൾ വളരെ വ്യക്തമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. അങ്ങനെ ഒരാളും തെറ്റിദ്ധരിക്കുക, അത് ഒരു നബിമാർക്കും സംഭവിക്കാത്തതാണ്. നബിമാരുടെ ഫിറാഷിന് അള്ളാഹു ഐസ്മത്ത് കൊടുത്തിട്ടുണ്ട്. നബിമാരുടെ ഫിറാഷിന് അള്ളാഹു ഐസ്മത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല ഉദ്ദേശം. മറിച്ച് വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ അവരിൽ അവിശ്വസിച്ചു, കാഫിറുകൾക്ക് ഇവരുടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. ലൂത്ത് നബിയുടെ അതിഥികളായി മലക്കുകൾ വന്നപ്പോ കാഫിറുകൾക്ക് പോയി ലൂത്ത് നബിയുടെ ഭാര്യയാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ആഴ്ചയിലാണ് അള്ളാഹു പറയുന്നത്, വദറബല്ലാഹു മസല ലില്ലദീന ആമനു ഇംറാഅത ഫിറഔൻ. അള്ളാഹു ഇതാ മുഅ്മിനുകൾക്ക് ഉദാഹരണമായി പറയുകയാണ്, ഇംറാഅത ഫിറഔൻ, ഫിറഔന്റെ ഭാര്യ. ഖാലത് റബ്ബി ബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അവർ പറഞ്ഞു, അള്ളാഹുവേ എന്റെ റബ്ബെ, നീ എനിക്ക് നിന്റെ അരികിൽ ഒരു ഭവനം പണിയണമേ. വനജ്ജിനീ മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമി ളാലിമീൻ. ഫിറഔനിൽ നിന്നും അവന്റെ ക്രൂര പ്രവർത്തികളിൽ നിന്നും ഈ അക്രമികളിൽ നിന്നും അള്ളാഹുവെ നീ എന്നെ രക്ഷിക്കണേ എന്നവർ ദുആ ചെയ്തു. ആസിയ റളിയല്ലാഹു അൻഹ, അവരെ ഫിറഔൻ ആണി അടിച്ചിട്ടാണ് ശരീരത്തിൽ ആണി തുറച്ച് കൊലപ്പെടുത്തിയെന്ന് ചില റിവായത്തുകൾ തഫ്സീറുകളിൽ കാണാം. അങ്ങനെ ആണിയടിച്ച ആളുകളെ ശിക്ഷിച്ച ദുഷ്ടനായ ഫറാവൻ, അതുകൊണ്ടുകൂടിയാണ് അവനെ ഫിറാവുൻ അതിൽ ഔറ്റാദ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് എന്ന് തഫ്സീർ വന്നിട്ടുണ്ട്. ഇവനിങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അവന്റെ അധികാരം പിടിച്ചു വെക്കുന്ന ആണികളായ അവന്റെ സൈന്യത്തെ കൊണ്ടുകൂടിയാണ്. ഈ വിശേഷണം ആരെ കുറിച്ചാണ്? അല്ലദീന തഗവു ഫിൽ ബിലാദ്, നാടുകളിൽ അതിക്രമം കാട്ടിയ ആളുകൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ്? മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞ ആദിന്, സമൂദിന്, ഫിറൗനിന്, ഒമൻ തബിഅഹും, ഫിറൗനിനെ പിൻപറ്റിയ ആളുകൾ ആളുകളെ കുറിച്ചുമാണ്. ഫഇന്നഹും തഗവു ഫി ബിലാദില്ലാ വആദവു ഇബാദല്ലാഹ് ഫി ദീനിഹിം വദുനിയാഹും. ഇവർ അള്ളാഹുവിന്റെ നാടുകളിൽ കുഴപ്പമുണ്ടാക്കി. കുഴപ്പമുണ്ടാക്കുന്നവൻ മനസ്സിലാക്കുന്നില്ല, അള്ളാഹിന്റെതാണിത് ഭൂമി, അള്ളാഹുവിന്റെതാണിത് ഭൂമി. ഇന്ന് ദുർബലരായിരുന്ന ആളുകൾ നാളെ അതിശക്തരായിരിക്കും. ഇന്ന് അടിച്ചമർത്തപ്പെട്ട ആളുകൾ നാളെ ഭരിക്കുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ സുന്നത്താണ്, അവന്റെ നടപടിക്രമമാണ്. ബനു ഇസ്രായേലരെ നോക്ക് നിങ്ങൾ, ബനു ഇസ്രായേലരെ നോക്ക്, ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമായിരുന്നു ആൺമക്കളെ ആറുകൊല നടത്തുക, പെൺമക്കളെ ജീവിക്കാൻ വിടുക. എന്തിനാണ് ഇവരുടെ എല്ലാ ഇവർക്ക് അങ്ങേയറ്റം നിന്നതയിൽ അവരെ കൊണ്ടുപോകുക? ഇങ്ങനെ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ട ഫറവണിന്റെയും കൂട്ടരുടെയും കീഴിലായിരുന്നു ബനു ഇസ്രായേലർ. അള്ളാഹു എന്താ ചെയ്ത്? അട്ടിമറിച്ചു. അള്ളാഹു അട്ടിമറിക്കുകയാണ്. ബനു ഇസ്രായേലർക്ക് അള്ളാഹു അത് മുഴുവൻ കൊടുത്തു. മിസറിലെ കോട്ടകളിൽ നിന്ന്, കൊട്ടാരങ്ങളിൽ നിന്ന്, നിധികളിൽ നിന്ന് എന്ത് ചെയ്തു? ഫറാവുനെയും കൂട്ടരെയും അള്ളാഹു പുറത്തു കൊണ്ടുവന്നു, അവരെ നശിപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, ഫമാ ബഖത് അലൈഹിം സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ ഒന്നും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ആകാശമോ ഭൂമിയോ ഒന്നും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അള്ളാഹു അവരെ നിധികളിൽ നിന്ന്, കൃഷിയിൽ നിന്ന് ഒക്കെ പുറത്തു കൊണ്ടുവന്നല്ലോ, എന്നിട്ട് അവരെ നശിപ്പിച്ചു. ഈ ആളുകൾക്ക് അള്ളാഹു ആ നാട് പകരം കൊടുത്തു. ആർക്ക്? അടിച്ചമർത്തപ്പെട്ട ഈ തലമുറക്ക്. അതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. അതുകൊണ്ട് എപ്പോഴും ഒരു മുഅ്മിൻ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുള്ളവനായിരിക്കണം. അതിന്റെ അസ്ബാബുകൾ നടപ്പിലാക്കണം. അതിന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അള്ളാഹു വിജയം നൽകുവാൻ നമ്മൾ ചെയ്യേണ്ടത്? അതിലേക്ക് മടങ്ങണം. ഈമാനിലേക്ക്, അമൽ സ്വാലിഹാത്തിലേക്ക് മടങ്ങണം. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം വിജയം തരും. ഇങ്ങനെ നാടുകളിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ, വാദു ഇബാദ അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ ദ്രോഹിച്ചവർ, അള്ളാഹുവിന്റെ അടിമകളെ ദ്രോഹിച്ച ആളുകൾ എങ്ങനെ ദ്രോഹിച്ചു? യുദബ്ബിഹുന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും, ആൺമക്കൾ അറുകൊല നടത്തി പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടു. ആദും സമൂദനെ നോക്കൂ, നബിമാരെ അവർ ഉപദ്രവിച്ചു, നബിമാരുടെ അനുയായികളെ ഉപദ്രവിച്ചു, ആട്ടി ഓടിച്ചു, ഭീഷണിപ്പെടുത്തി, ഇങ്ങനെയൊക്കെ ചെയ്തവരാണവർ. ദീനിഹിം വദുനിയാഹും, ജനങ്ങളുടെ ദീനിലും അവരുടെ ദുനിയാവിലും. ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദീനിലും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആന റബ്ബുക്കുമല്ല, അല്ല ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് മൂസാ നബിയുടെ കൗമിനോട് ഫിറഔൻ പറഞ്ഞിട്ടുണ്ട്. അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. എത്ര അഹങ്കാരിയായിരുന്നു അവൻ. ഹാമാനോട് പറഞ്ഞു, ഹാമാനു ബുനിലി ഫറഹ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ വ ഇന്നി ലഅദുന്നുഹു കാദിബ. ഹാമാൻ, എനിക്കൊരു വലിയ ഏണി ഉണ്ടാക്കിത്താ, അല്ലെങ്കിൽ നീ എനിക്കൊരു വലിയ മന്ദിരം നിർമ്മിച്ചു തരൂ, വലിയ ഒരു കെട്ടിടം നിർമ്മിച്ചു തരൂ, ഞാൻ മുകളിലേക്ക് കയറട്ടെ, എന്നിട്ട് മൂസാന്റെ റബ്ബിനെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. വൈനീല അദുന്നുഹു കാദിബ, മൂസ കളവ് പറയുന്നവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. ആയത്തിൽ തെളിവുണ്ട്, മൂസാ നബി ഏതാകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബിനെ കുറിച്ചാണ് ഫിറവനോട് സംസാരിച്ചതെന്ന്. അതുകൊണ്ടാണ് ഫിറവൻ അങ്ങനെ പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഏതാകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബിനെ കുറിച്ചാണ് ഫിറവനോടും കൂട്ടരോടും പറഞ്ഞത്? എല്ലായിടത്തുള്ള റബ്ബിനെ കുറിച്ചല്ല. അങ്ങനെ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. എന്നാൽ അവന്റെ അറിവ് കൊണ്ടും അവന്റെ കഴിവ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലായിടത്തും ഉണ്ട്. അള്ളാഹു എവിടെയാണ്? ഏതാകാശങ്ങൾക്ക് മുകളില. അവന്റെ അറിവും കഴിവും എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും എന്തും ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. ദീനിലും ദുനിയാവിലും ജനങ്ങളെ ദ്രോഹിച്ചു. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞത് എന്ത്? അക്സറു ഫീഹൽ ഫസാദ്. അക്സറു, അവർ ഒരുപാട് ചെയ്തു. ഫീഹ അഥവാ ഫിൽ ബിലാദ്, നാടുകളിൽ അൽ ഫസാദ്, ഫസാദ് ചെയ്തു. വഹുവൽ അമലു, എന്താണ് ഈ ഫസാദ് എന്ന് പറഞ്ഞാൽ? വഹുവൽ അമലു ബിൽ കുഫ്രി വശുഅബിഹി. കുഫ്റും അതിന്റെ ഷുഅബും. ഈമാൻ എന്ന ഷുഅബുള്ളതുപോലെ കുഫ്റിനും ഷുഅബുണ്ട്. ഈമാൻ ഷുഅബുണ്ട്. എന്താണ് ഷുഅബ്? ശാഖകൾ. അതുപോലെ കുഫ്റിനും ഉണ്ട് ഷുഅബ്. അത് കുഫ്റിന്റെ ശാഖയാണ് പല പ്രവർത്തനങ്ങളും. കുഫ്റിന്റെ ശാഖയായ ശാഖകളായ പല പ്രവർത്തനങ്ങളും ഉണ്ട്. പരസ്പരം പോരടിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ, കുഫ്റിന്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ കുഫ്റിന്റെ ശാഖകളാണെന്ന് പറയാം. മിൻ ജമീഇ അജ്നാസിൽ മആസി, പല തെറ്റുകളും, പല വിധത്തിലുള്ള, പല ഇനത്തിലുള്ള തെറ്റുകളും. അതാണ് ഫസാദ് എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത്. കുഫറും പിന്നെ പല ഇനങ്ങളിലുള്ള കുഫറിന്റെ ശാഖകളായി വരുന്ന തെറ്റുകളും. അതുപോലെ അവർ അധ്വാനിച്ചത് എന്തിനാണ്? ഈ മുഹാറബത്തുർ റുസുൽ, അല്ലാഹുവിന്റെ നബിമാരോട് എതിരിടാൻ, നബിമാരോട് എതിർത്ത് നിൽക്കാനാണ് അവർ അധ്വാനിച്ചത്. വഫദ്ദിൻ നാസി അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ. വലിയ തെറ്റാണ് റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക, റബ്ബിന്റെ മാർഗത്തിനും ജനങ്ങൾക്കും ഇടയിൽ മറ സൃഷ്ടിക്കുക, വലിയ തെറ്റാണ്. അൽപ്പെട്ടതാണ് ഇൽമു മറച്ചു വെക്കുക, ജനങ്ങളോട് പറയേണ്ട കാര്യം പറയാതെ മൂടി വെക്കുക പല താല്പര്യങ്ങൾക്കും വേണ്ടി, അത് സദ്ദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയലാണ്. അതുപോലെ കായികമായി തടയുക, ആളെ ദ്രോഹിക്കുക, ദീൻ പാലിക്കുന്നതിന്റെ പേരിൽ ഉപദ്രവിക്കുക. എത്ര ആളുകളുണ്ട് ഇന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ, സ്വന്തം മക്കളെയും അതുപോലെ ചെറിയ കുട്ടികളൊക്കെ അവർ ദീൻ പാലിച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ഉപദ്രവിക്കുക. സുബ്ഹാനല്ലാഹ്, വലിയ തെറ്റാണ്, വലിയ തെറ്റാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നത്. ഇതാണ് ഫസാദ്. ഇങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹു എന്താണ് ചെയ്തത്? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോരി ഒഴിക്കുന്നതിന് എന്തു പറയും? സബ്ബ എന്ന് പറയും. സബ്ബ അലൈഹിൽ മാ, എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജമ്മിലൂനി ജമ്മിലൂനി സബ്ബു അലൈയ മാ അംബാരിദ, എന്നെ പൊതുപ്പിച്ചു തരൂ, എന്നെ പൊതുപ്പിച്ചു തരൂ. ഹിറയിൽ നിന്ന്, ഹിറ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ പറഞ്ഞതാണ്, ജമ്മിലൂനി, എന്നെ പൊതുപ്പിച്ചു തരൂ. സബ്ബു അലൈയ മാ അംബാരിദ, എന്റെ മുകളിൽ തണുത്ത വെള്ളം ഒഴിച്ചു തരൂ. ആണ് സബ്ബ എന്ന് പറഞ്ഞാൽ വെള്ളം കോരി ഒഴിക്കുന്നതിന് സബ്ബ എന്ന് പറയും, ഇങ്ങനെ കമിഴ്ത്തുക, അതാണ് സബ്ബ. ഫസബ്ബ അലൈഹിം, അവരുടെ മേൽ അല്ലാഹു കമിഴ്ത്തിക്കളഞ്ഞു. ഫസബ്ബ അലൈഹിം, അവരുടെ മുകളിൽ കമിഴ്ത്തിക്കളഞ്ഞു. റബ്ബുക, നിന്റെ റബ്ബ്. സൗത അദാബ്, സൗത് എന്ന് പറഞ്ഞാൽ ചമ്മട്ടി എന്ന് പറയും, ചമ്മട്ടി. ധനൂബ്, ഒരു വലിയ തൊട്ടിക്ക് ധനൂബ് എന്ന് പറയും. അതുപോലെ സൗത്ത്, ശിക്ഷയുടെ ചമ്മട്ടി അല്ലാഹു അവർക്ക് മുകളിൽ കമിഴ്ത്തിക്കളഞ്ഞു. എങ്ങനെയായിരിക്കും അത്? നൗദു ബില്ലാഹി മിൻ അദാബ്. അവരുടെ നാശം അത് അനിവാര്യമാക്കുന്ന നിലക്ക്, ഇനി വേറെ ഒരു ഒരു കോഴികഴിവും അവർക്ക് കൊടുക്കാൻ പറ്റാത്ത നിലക്ക് അവരുടെ ഉൽമ എത്തിയപ്പോൾ, അവരുടെ തോന്നിവാസം, അവരുടെ ധിക്കാരം എത്തിയപ്പോൾ, അർസലല്ലാഹു അലൈഹിം മിൻ അജാബ്, അള്ളാഹു അവന്റെ ശിക്ഷ അവരിലേക്ക് അയച്ചു. ദനൂബൻ വസൗത അജാബ്, ശിക്ഷയുടെ ചമ്മട്ടി അള്ളാഹു അവരുടെ മുകളിൽ കമിഴ്ത്തി കളഞ്ഞു. ആദിന അള്ളാഹു നശിപ്പിച്ചു, നമുക്കറിയാം. അതുപോലെ സമൂദിന അള്ളാഹു നശിപ്പിച്ചു. ആദിന എങ്ങനെയാണ് നശിപ്പിച്ചത്? സഖറഹ അലൈഹിം സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ ഫറആ കഅന്നഹും അജാസ് നഖ്ലിൻ ഖാവിയ. ദിവസങ്ങളോളം, രാത്രികളോളം നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിനെ അള്ളാഹു അവരിലേക്ക് അയച്ചു. അവരൊക്കെ ഈത്തപ്പനത്തടികൾ പോലെ വീണുകിടക്കുക. സമൂദിലേക്ക് അള്ളാഹു ഘോര ശബ്ദം അയച്ചു, അവരും അങ്ങനെ തന്നെയായി. ഫറാവൂനെ കൂട്ടരെ അള്ളാഹു എങ്ങനെ നശിപ്പിച്ചു? മുക്കി നശിപ്പിച്ചു അള്ളാഹു. കടലിലേക്ക്, ആ കടൽ വഴി ബനു ഇസ്രായേലരെ അള്ളാഹു രക്ഷിച്ചു. അവിടെ എത്തിയാണ്, അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു, ഇന്നലെ മുതറക്കൂൺ, രക്ഷപ്പെട്ടു ഓടുകയാണ്. രക്ഷപ്പെട്ടോടി കടലിന്റെ കരയിലെത്തപ്പോ പിന്നിൽ മുക്കുമ്പോ ആരാ? ഫറവോനും അവന്റെ സൈന്യവും. മുന്നിൽ കടല. മൂസാ നബിയോട് ആളുകൾ പറഞ്ഞു, ഇന്നല മുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു. അപ്പൊ മൂസാ നബി പറഞ്ഞ എന്താ? കല്ല, ഇന്നമായ റബ്ബി സയഹ്ദീൻ, ഇല്ല എന്റെ കൂടെ റബ്ബുണ്ട്, റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അള്ളാഹു പറഞ്ഞു ആ വടി കൊണ്ട് കടലിലടിക്കാറ്. കടലിലടിച്ചപ്പോ അതാ കത്തൗദിൽ അസീം, രണ്ടു ഭാഗത്തേക്ക് പർവ്വതങ്ങൾ പോലെ കടൽ മാറി നിന്നു. മൂസാ നബി കൂട്ടർ അവിടത്തേക്ക് അതിലൂടെ നടന്ന് രക്ഷപ്പെട്ടു. ഫറവോനും കൂട്ടരും പിന്നാലെ വന്നു, അവർ അള്ളാഹു മുക്കിക്കളും. കടൽ അള്ളാഹുവിന്റെ, അള്ളാഹു പഴയതുപോലെയാക്കി. അവർക്കറിയില്ല കടൽ അള്ളാഹുവിന്റെ ജുണ്ട, അവന്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യമാണ്. കാറ്റ് അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യമാണ്. തീ എങ്ങനെയാണ്? പിന്നെങ്ങനെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാനാണ്? എവിടെയും പോകാൻ കഴിയില്ല. ആകാശത്തൂടെ രക്ഷപ്പെടാൻ പറ്റും, ഭൂമിയിലൂടെ പോകാൻ പറ്റും, ഒരിടത്തും പോകാൻ സാധിക്കുകയില്ല. നിന്നിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെട്ട് അഭയം തേടി പോകാനൊരു സ്ഥലവുമില്ല നിന്നിലേക്കല്ലാതെ. അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നു, നോക്ക് ഇത്ര ശക്തമായ താക്കീതാണ് അടുത്ത ആയത്ത്, ഇന്ന റബ്ബക ലബിൽ മിർഫാദ്, നിന്റെ റബ്ബ് എവിടെയാണുള്ളത്? ലബിൽ മിർഫാദ്, അവൻ മിർഫാദിലാണുള്ളത്. അർഫദയുർഫിദു എന്ന് പറഞ്ഞാൽ ഒരാളെ അയാൾ കാണാതെ നോക്കി നിൽക്കുന്നതിനാണ് അർഫദ എന്ന് പറയാം. ഒരാളെ അയാൾ കാണാതെ നോക്കി നിൽക്കുക, അള്ളാഹുവിന്റെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും നോക്കി നിൽക്കുന്ന പോലെ അല്ല, അള്ളാഹുവിനെ എപ്പോഴും പിടിക്കാൻ പറ്റും. അള്ളാഹു മുകളിൽ നിന്ന് നോക്കി നിൽക്കുക, അള്ളാഹുവിന് എപ്പോ വേണമെങ്കിലും ഇവനെ പിടിക്കാൻ സാധിക്കും, എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷേ അർഹത എന്ന് പറഞ്ഞാൽ നോക്കി അള്ളാഹു നിൽക്കുകയാണ്, സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അള്ളാഹു. ഇന്ന റബ്ബക, നീ മനസ്സിലാക്കുക, നിന്റെ റബ്ബ് എന്താണ്? ലബിൽ മിർഫാദ്, അവൻ അതാ ഒരു പതിയിരിക്കുന്ന സ്ഥാനത്തുണ്ട്, അവൻ നോക്കി നിൽക്കുന്നുണ്ട്, അവൻ അവന്റെ കയ്യിൽ തന്നെയാണല്ലോ, രക്ഷപ്പെട്ടിട്ടില്ല ആരും, അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എത്ര ശക്തമായ പ്രയോഗമാണിത്. ഇന്ന റബ്ബക ലബിൽ മിർഫാദ്, ഐ ലിമൻ അഫാഹു, ആരാണോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അവൻ എന്ത് ചെയ്യുന്നു? യുംഹിലുഹു ഖലീല, അവന് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കുകയാണ്. അവൻ അള്ളാഹു സമയം നീട്ടിക്കൊടുക്കും. അള്ളാഹു നോക്കി നിൽക്കണം, അള്ളാഹു കാണുന്നില്ല എന്ന് വിചാരിച്ചേക്കല്ല, അള്ളാഹു കാണുന്നില്ല എന്ന് ഒരു ധിക്കാരിയും വിചാരിച്ചേക്കല്ല. അവനെ പിടിക്കുന്നില്ല, ഏയ് നല്ല സുഖത്തിലാണ് അവനുള്ളത്. അത് ഇസ്തിത്റാജാണ്, വലിയ അപകടം അതാണ്. അതായത് നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, പക്ഷെ ദുനിയാവിൽ നല്ല സുഖം, ഒരു കുഴപ്പമില്ല, അതാണ് ഏറ്റവും വലിയ അപകടം. അതിനെന്തു പറയും? ഇസ്തിത്റാജ്, അള്ളാഹു ഇങ്ങനെ സമയം നീട്ടി നീട്ടി കൊടുക്കുക. ഖുർആൻ അള്ളാഹു പറഞ്ഞു, സനസ്തദ്രിജുഹും മിൻ ഹൈസുലാ യഅലമൂൻ, അവർക്ക് അവരെ നാം ഇസ്തിത്റാജ് നടത്തും, മിൻ ഹൈസുലാ യഅലമൂൻ, അവരറിയാതെ. വഉംലി ലഹും, അവർക്ക് നാം നീട്ടിക്കൊടുക്കും. ഇന്ന കൈദി മതീൻ, നമ്മുടെ തന്ത്രം അത് വളരെ ശക്തമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാ, നീ കാണുകയാണെങ്കിൽ എങ്ങനെ ഒരടിമക്ക് അള്ളാഹു കൊടുക്കുന്നു, يُعْتِ الْعَبْدَ إِذَا رَأَيْتَ اللَّهَ يُعْتِ الْعَبْدَ عَلَى مَعَاصِيهِ مَا يُحِبْ فَإِنَّمَا هُوَ إِسْتِدْرَاجٌ. نبي صلى الله عليه وسلم قال هذا, إِذَا رَأَيْتَ اللَّهَ يُعْتِ الْعَبْدَ عَلَى مَعَاصِيهِ مَا يُحِبْ فَإِنَّمَا هُوَ إِسْتِدْرَاجٌ. നീ അല്ലാഹുവിനെ കാണുന്നു എങ്ങനെ ഒരടിമക്ക് അള്ളാഹു കൊടുക്കുന്നവനായിട്ട്, അതായത് ഒരടിമക്ക് അള്ളാഹു കൊടുക്കുന്നു, അവൻ തോന്നിവാസങ്ങൾ ചെയ്യുന്നേന അവൻ ഇഷ്ടപ്പെട്ടത് കൊടുക്കുക. മനസ്സിലാക്കിക്കൊള്ളു, അത് ഇസ്തിത്റാജാണ്. അള്ളാഹു സമയം നീട്ടിക്കും, പെട്ടെന്ന് പിടിക്കും. ആ പിടുത്തം പിടിച്ചാൽ പിന്നെ അവന് യാതൊരു രക്ഷയുമില്ല. നഅ്ഊദുബില്ല, അതാണ് ഇസ്തിത്റാജ് എന്ന് പറയുക. അങ്ങനെ അവൻ തോന്നിവാസത്തിൽ മുഴുകും, സുഖങ്ങൾ കിട്ടുന്നേനെ ഇവൻ ഞാൻ ഖൈറിലാണെന്ന് വിചാരിച്ചിട്ട് അതിൽ മുഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും അള്ളാഹ് എന്റെ പിടുത്തം വരും. നഅ്ഊദുബില്ല. യുംഹിൽഹു ഖലീല, അള്ളാഹു അവനിങ്ങനെ സമയം നീട്ടിക്കൊടുക്കും കുറച്ചു കാലം. ദുനിയാവില് അവന് 1000 കൊല്ലം കൊടുത്താലും അത് ഖലീലാണ്. ദുനിയാവിൽ അവൻ 1000 വർഷം സുഖമായി ജീവിച്ചാലും ശരി, അത് ഖലീലാണ് കുറച്ചു കാലം. സുമ്മയഖുദുഹു അഖ്ദ അസീസിൻ മുഖ്തദിർ, പിന്നെ അള്ളാഹു അവനെ പിടിക്കുന്നതാണ് എങ്ങനത്തെ പിടുത്തം? അസീസായ മുക്തദിറായവന്റെ പിടുത്തം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഇജ്ജത്തുള്ള, അങ്ങേറ്റം ഖുദ്റത്തുള്ളവന്റെ പിടുത്തം അങ്ങനെയായിരിക്കും. ഖുർആനിലെ പ്രയോഗമാണ് അഖ്ദ അസീദിൻ മുഖ്തദിർ. അസീസായ മുഖ്തദിറായവൻ എങ്ങനെ പിടിക്കുമോ അപ്പിടുത്തം അള്ളാഹു അവനെ പിടിക്കും. എന്റെ റബ്ബ് മിർസാ ലബിൽ മിർസാ, അവൻ പതിയിരുന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. നമ്മളവൻ കാണുന്നില്ല, പക്ഷെ നമ്മളവനെ കാണുന്നില്ല. സുദരിക്കുഹുൽ അബ്സാർ വഹുവയുദരിക്കുൽ അബ്സാർ, കണ്ണുകളവനെ കണ്ടെത്തുകയില്ല ഈ ലോകത്ത്. വഹുവയുദരിക്കുൽ അബ്സാർ, അവനാണ് കണ്ണുകളെ കണ്ടെത്തുന്നത്. നമ്മളെ അവൻ കാണുന്നുണ്ട്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, എന്തും ചെയ്യാൻ അവന് സാധിക്കും, പക്ഷെ നമ്മളവനെ കാണുന്നില്ല. അതുകൊണ്ടാണ് മിർസാദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നറബ്ബക റബ്ബിൽ മിർസാദ്, നിന്റെ റബ്ബ് മിർസാദിലാണുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണാതെ, നിങ്ങൾ കാണാതെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു പറയുന്നു ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ. ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ. അതാ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്, എന്നാൽ മനുഷ്യൻ. ഈ പറഞ്ഞതൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ടും എന്ന് പറയാനാണ് അമ്മ എന്നതിൽ ഉപയോഗിക്കാറുള്ളത്. ഫഅമ്മൽ ഇൻസാൻ, എന്നാൽ ഇൻസാൻ മനുഷ്യൻ. ഇദാ മബ്തലാഹു റബ്ബുഹു, ഇദാ മാ ഇബ്തലാഹു റബ്ബുഹു, ഇദാ ഇങ്ങനെ ആയാൽ. മാ ഇബ്തലാഹു റബ്ബുഹു, ഇബ്തല എന്നാൽ പരീക്ഷിച്ചാൽ, പരീക്ഷിച്ചു എന്നാണ് അർത്ഥം. ഇബ്തല ബല എന്താണ്? പരീക്ഷണം. ബല മുസീബത്തുകൾ എന്ന് കേട്ടിട്ടല്ലേ, ബല പരീക്ഷണം. ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ച സന്ദർഭം, ഇബ്തല എന്നാൽ പരീക്ഷിച്ചു, ഇബ്തുലിയ പരീക്ഷിക്കപ്പെട്ടു. ഇദാ മബ്തലാഹു, അവനെ അഥവാ ഇൻസാനെ അള്ളാഹു പരീക്ഷിച്ചാൽ, ഇൻസാനെ പരീക്ഷിച്ചാൽ, റബ്ബുഹു ആര്? അവന്റെ റബ്ബ്. അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, നോക്ക് നിങ്ങൾ, പരീക്ഷിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞത് എന്താ? ഖൈറിനെ കുറിച്ചാണ്. അപ്പൊ ഖൈറും പരീക്ഷണമാണ്, ഷറും പരീക്ഷണമാണ്. ഫഅക്രമഹു, അങ്ങനെ അക്രമഹു, അള്ളാഹു അവനെ അവനെ അവന് ഇക്രാം കൊടുത്തു, അവനെ ആദരിച്ചു, അവനെ ആദരിച്ചു. വനഅമഹു, അവന് നിഅമത്ത് കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു. അള്ളാഹു അവന് പൈസയും കുറച്ച് സ്ഥാനവും ഒക്കെ കൊടുത്താൽ ഫയഖൂൽ, അപ്പോൾ അവൻ അതാ പറയുന്നു. ഖാല യഖൂൽ പറയുന്നു, ഫയഖൂൽ, അപ്പോൾ അവൻ അതാ പറയുന്നു, റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, എന്റെ എന്റെ മേന്മ കൊണ്ടാണ് റബ്ബ് ഇതൊക്കെ എനിക്ക് തന്നിട്ടുള്ളത് എന്നവൻ പറയുകയാണ്. സൽപ്രവൃത്തി കൊണ്ട് കിട്ടിയതാണ് പൈസ അല്ലെങ്കിൽ സ്ഥാനം. അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് വനബ്ലൂഖും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങൾ നാം ഖൈറും ശറും കൊണ്ട് പരീക്ഷിക്കും, രണ്ടും കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, ഷറു കൊണ്ട് മാത്രമല്ല ഖൈറു കൊണ്ടും. യുഖ്ബിറു തആല, അള്ളാഹു പറയുന്നു, അൻ തബീഅത്തിൽ ഇൻസാൻ, മനുഷ്യന്റെ തബീഅത്തിനെ കുറിച്ച്, അവന്റെ പ്രകൃതിയെ കുറിച്ച്. മിൻ ഹൈസു ഹുവ, എങ്ങനെയാണവൻ? ഫഅന്നഹു ജാഹിലുൻ ളാലിം, മനുഷ്യന്റെ പ്രകൃതി എങ്ങനെയാണ്? പൊതു സ്വഭാവം എന്താണ്? ജാഹിലാണ്. അസലിൽ മനുഷ്യനാരാണ്? ജാഹിലാണ്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ, നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു, നിങ്ങൾക്കൊന്നും അറിയില്ല. പിന്നാണ് അള്ളാഹു നിങ്ങൾക്ക് സമയവും ബസറും ഫുആദും അതിൽ നിന്നൊക്കെ ഗ്രഹിക്കാനുള്ള ശേഷിയും അള്ളാഹു തന്നിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് ഇതിലൂടെ ഈ തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് പലതും നേടിയെടുക്കാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അസലിൽ മനുഷ്യൻ ജാഹിലാണ്, മനുഷ്യൻ ജാഹിലാണ്, ളാലിം അക്രമിയാണ്. ലാ ഇൽമ ലഹു ബിൽ അവാഖിബ്, മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അവൻ ജാഹിലാണ്, ളാലിമാണ്. ലാ ഇൽമ ലഹു ബിൽ അവാഖിബ്, ആഖിബത്തിനെ കുറിച്ച് അവന് അറിവില്ല, അന്ത്യം എന്തായിരിക്കും, ഇതിന്റെ ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അവൻ അറിവില്ല, ചിന്തിക്കുന്നില്ല. യദുന്നു, അവൻ വിചാരിക്കുന്നു, ഊഹിക്കുന്നു, അൽഹാലത്ത് അല്ലത്തി തഖൗ ഫീഹി തസ്തമിർ വല തസൂൽ, ഇപ്പോഴുള്ള അവസ്ഥ തന്നെയായിരിക്കും, എപ്പോഴും അതൊന്നും നീങ്ങിപ്പോവുകയില്ല, ഇതായിരിക്കും ജാഹിലിന്റെ എപ്പോഴുള്ള അവസ്ഥ. ഇപ്പൊ എന്താണോ അത്, അങ്ങോട്ടേക്ക് ചിന്തിക്കുകയില്ല. എന്നാൽ ഒരിക്കലും ഇൽമിന്റെ ബസീറത്തിന്റെ ആളുകൾ ഒരിക്കലും അങ്ങനെയല്ല, നേരെ ഇപ്പൊ കാണുന്ന അവസ്ഥയിലല്ല, അവസ്ഥയെക്കുറിച്ചല്ല ചിന്തിക്കുക. ഇൽമും ബസീറത്തും നൽകിയിട്ടുള്ള ആളുകൾ, അലിമഹു മൻ അലിം വജഹിലഹു മൻ ജഹിൽ, മനസ്സിലായവന് മനസ്സിലായി, അല്ലാത്തവന് പോയി. സഹീഹുൽ ബുഖാരിയിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കഥ, എന്താണ് കഥ? പണ്ട് കാലത്ത് ബനു ഇസ്രായേലിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം മലുപിടിക്കണ പ്രായത്തിൽ സംസാരിച്ചവർ വളരെ കുറവാണ്, പക്ഷെ വളരെ ചില ആളുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിൽപ്പെട്ടതാണിത്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബനു ഇസ്രായേലിൽ പെട്ട ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മലുകൊടുക്കാൻ പാലെടുത്തോണ്ടിരിക്കുമ്പോ ഒരു കുതിരപ്പുറത്ത് ഒരാള് വളരെ ശക്തനായ ഒരാൾ വന്നു. അപ്പൊ ഉമ്മ ഇയാളെ കണ്ടപ്പോ നല്ലൊരു ഒരു കോലത്തിലാണ് വന്നത്, വളരെ നല്ല സൗകര്യത്തിൽ, കണ്ടാൽ തന്നെ അറിയാം നല്ല ദുനിയാവിലെ നല്ല അവസ്ഥയിലാണ് അയാൾ. അങ്ങനെ കണ്ടപ്പോ ഈ ഉമ്മ പറഞ്ഞു, അള്ളാ എന്റെ മോനെ ഇയാളെ പോലെ ആക്കണേ. ഉടനെ പാല് കുടിക്കുന്ന കുട്ടി പറഞ്ഞു, അള്ളാ എന്നെ ഇയാളെ പോലെ ആക്കല്ലേ. ഉമ്മ അന്തമുട്ടു. അങ്ങനെ അതാ ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ ആളുകളൊക്കെ വലിച്ചു അയച്ചിട്ട് അവളെ കൊണ്ടുവരുന്നു. ഒരു അടിമ പെണ്ണാണ്, അവളെ വലിച്ചു അയച്ച ആളുകൾ കൊണ്ടുവരുന്നു, എന്തോ നിന്ദിക്കപ്പെട്ട് കൊണ്ടുവരിക. അപ്പൊ ഉമ്മ പറഞ്ഞു, അള്ളാ എന്റെ മോനെ ഇവളെ പോലെ ആക്കല്ലേ, എന്റെ കുട്ടി ഇവളെ പോലെ ആക്ക. അപ്പൊ കുട്ടി പറഞ്ഞു, അള്ളാ എന്നെ ഇവളെ പോലെ ആക്കണേ. അപ്പൊ കുട്ടി ചോദിച്ചു ഉമ്മാനോട്, ഏയ് ഈ ഉമ്മ കുട്ടിയോട് ചോദിച്ചു എന്താ എന്താ അങ്ങനെ പറഞ്ഞത്. അപ്പൊ കുട്ടി പറഞ്ഞു, ആ കുതിരപ്പുറത്ത് വന്നാൽ കാഫറാണ്, മറ്റൊരു റിവായത്തുകളിൽ വാലിമാണെന്ന് വന്നിട്ടുണ്ട്, ചിലതിൽ വന്ന് കാഫറാണ് ചിലതിൽ വാലിമാണ്. മറ്റേ ആ പെണ്ണുണ്ടല്ലോ അതൊരു സാധുവാണ്, അത് അതിനെ അത് മോഷ്ടിച്ചിട്ടുണ്ടാവുകയില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ആളുകളോട് പറയും നീയാണ് കട്ടത്, ഇല്ലാത്ത ആരോപണങ്ങൾ പറയും, ഇല്ലാത്തത് പറഞ്ഞ് ദ്രോഹിക്കാതെ സാധുവായതുകൊണ്ട് ഇപ്പൊ പരലോകത്ത് ആരാണ് രക്ഷപ്പെടുക? ഇതാണ് ഈ സാധുവായ ദുനിയാവിൽ ആളുകൾ നിന്ദരായി കാണുന്ന ഈ നിന്ദയായി കാണുന്ന ഈ പെണ്ണാണ്. എന്നാൽ ദുനിയാവിൽ ജനങ്ങളല്ല ബഹുമാനത്തോടെ ഐജ്യത്തോടെ കാണുന്ന ഇയാളെന്താണ്? പരലോകത്ത് നരകത്തിനാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ യാ ഈ ഹദീസിന്റെ ഷറഹിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? അല്പജ്ഞാനികളായ ആളുകളും അതുപോലെ ബുദ്ധിയില്ലാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യും? പുറമേക്ക് കാണുന്നതാണ് പരിഗണിക്കുക, പുറമോടി കണ്ടിട്ടാണ് ആളുകൾ കാര്യം മനസ്സിലാക്കുക. എന്നാൽ നല്ല ഇൽമും ബസീറത്തുമുള്ള ആളുകൾ അവരെപ്പോഴും അന്ത്യം ചിന്തിക്കും, ആഖിബത്തിനെ കുറിച്ച് ചിന്തിക്കും, ഉൾക്കാഴ്ചയോടെ ചിന്തിക്കും. അതിന് തെളിവായിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്വൽ ബാരിയിലെ കാര്യം പറഞ്ഞു. നോക്ക് നിങ്ങൾ എന്നതുപോലെയാണ് ഒരിക്കലും ഇപ്പോഴുള്ള അവസ്ഥ അല്ലെങ്കിൽ താൽക്കാലികമായ കാര്യങ്ങൾ അതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അരികിൽ നമുക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടുക. അതുകൊണ്ട് പ്രയോജനപ്പെടുന്നത് ഇൽമും ദീനുമായിരിക്കും. അള്ളാഹുവിന്റെ ദീൻ എന്താണോ അതായിരിക്കും. അതിലാരിൽ നിന്നോ അവന് പ്രയോജനപ്പെടും, അല്ലാത്തവൻ അവനൊരിക്കലും പ്രയോജനപ്പെടുകയില്ല. ഈ ആയത്തിൽ നോക്ക്, താൽക്കാലികമായി അള്ളാഹു കൊടുത്ത ഞാമത്തിനെ ആദരവിനെ ചൂണ്ടി അവൻ പറയുകയാണെന്ത്? റബ്ബി അക്രമൻ. അവൻ വിചാരിക്കുന്നു ഇത് പോവുകയില്ല, ഇത് നിലനിൽക്കുമെന്ന്. വയദുന്നു അവൻ കരുതുന്നു, അന്ന ഇക്റാം അല്ലാഹി ഫിദ്ദുനിയ വഇൻആമഹു അലൈഹി യദുല്ലു അലാ കറാമതിഹി ഇൻദ വഖുർബിഹി മിൻ. അവൻ വിചാരിക്കുന്നു അള്ളാഹ് എനിക്ക് തന്ന ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അള്ളാഹുവിങ്കിൽ കറാമത്തുണ്ട്, ബഹുമാനമുണ്ട്, അതുകൊണ്ട് തന്നതാണ്, അള്ളാഹിനോട് അടുത്തവനാണ് ഞാൻ അതുകൊണ്ട് തന്നതാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കരുത്, പരീക്ഷണമാണെന്ന് വിചാരിക്കണം. പരീക്ഷണമാണ്, ദുനിയാവിലൊക്കെ പരീക്ഷണമാണ്. ഈ ദുനിയാവ് പരീക്ഷണത്തിന്റെ ദുനിയാവാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു മൗത്തിനെയും ഹയാത്തിനെയും പടച്ചത് തന്നെ നമ്മളെ പരീക്ഷിക്കാനാണ്, എന്റെ അമൽ നമ്മൾ ചെയ്യുമോ എന്നറിയാൻ. അള്ളാഹു സുബ്ഹാനഹു തആല സാലിഹായ അമൽ ചെയ്യാൻ, അതിലായിക്കൊണ്ട് മരിക്കാൻ, ഈമാനിലായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലി നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വല്ലാഹു തആല അഅലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.